ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കടന്നു വരുവാൻ, ദൈവം തന്ന അവസരത്തെ ഓർത്ത് വലിയവനായ ദൈവത്തെ വീണ്ടും ഞാൻ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൊരിന്ത്യ ലേഖനത്തെക്കുറിച്ച് പഠിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. കഴിഞ്ഞ 8 അധ്യായങ്ങൾ ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അതിൻ്റെ 9-ാം അധ്യായമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ അധ്യായവും ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് വിവരിക്കുന്നു. 9-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഒരു ചോദ്യത്തോടു കൂടിയാണ്, ഞാൻ സ്വതന്ത്രൻ അല്ലയോ? ഈ അധ്യായം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് മുതൽ 1-2 വാക്യങ്ങൾ പൗലോസ് തൻ്റെ അപ്പോസ്തലത്വത്തെ ന്യായീകരിക്കുന്നു. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ മറ്റുള്ള അപ്പോസ്തലന്മാരെ പോലെ ജീവിക്കുവാൻ തനിക്ക് അവകാശമില്ലയോ എന്നൊരു ചോദ്യം നമുക്ക് കാണുവാൻ സാധിക്കും. 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ സുവിശേഷകന്മാർ എങ്ങനെ ജീവിക്കണം, അവരുടെ ജീവിതത്തിനുള്ള ആവശ്യങ്ങൾ, സാധനങ്ങൾ ഏത് എവിടെ നിന്ന് ലഭിക്കും, ജീവനമാർഗം എങ്ങനെയാണെന്ന് അപ്പോസ്തലൻ വിവരിക്കുന്നു. അവസാനത്തിൽ വടാത്ത കിരീടം പ്രാപിപ്പാനുള്ള ചില വ്യവസ്ഥകൾ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നു. ഈ അധ്യായം നമ്മൾ ചിന്തിക്കുമ്പോൾ 8-ാം അധ്യായം നമ്മൾ ചിന്തിച്ചത് സഭയിൽ ചോദിച്ച അവർക്കുണ്ടായിരുന്ന ചില ചോദ്യങ്ങളെ പറ്റി നൽകിയ മറുപടിയാണല്ലോ. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം തൻ്റെ ഈ ആ പ്രസ്താവൻ്റെ ആ എഴുത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റം കാണുവാൻ സാധിക്കും. അപ്പോസ്തോലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന അധ്യായം ഇവിടെ ഈ 9-ാം അധ്യായമായി ചേർക്കുന്നതിനെ പറ്റിയുള്ള സംശയം പലരുടെ ഇടയിലുണ്ട്, അവരുടെ ചോദ്യമായിട്ട് നിൽപ്പുണ്ട്. തൻ്റെ അപ്പോസ്തോലിക അധികാരത്തെയും അവകാശത്തെയും ചോദ്യം ചെയ്തവർക്കെതിരായുള്ള ഒരു പ്രതിവാദമായി എഴുതിയിരിക്കാമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ വാദഗതി പൊതുവെ എല്ലാവരും സ്വീകരിക്കുന്നില്ല. 8-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചതിനോട് ബന്ധപ്പെടുത്തി അധ്യായത്തിൽ വിവരിക്കുന്നത് എടുക്കാവുന്നതാണ്. ബലഹീന വിശ്വാസികൾക്ക് ഒരിക്കലും ഇടർച്ച വരുത്താതിരിക്കാൻ തക്കവണ്ണം വിഗ്രഹാർപ്പിത മാംസം ഉപേക്ഷിക്കുവാൻ പൗലോസ് തീരുമാനിച്ചു. ഇതിനുദാഹരണമായി സുവിശേഷത്തിന് വേണ്ടി തൻ്റെ അപ്പോസ്തലിക അവകാശങ്ങളും സ്വാതന്ത്ര്യവും കൈവെടിയുവാൻ തയ്യാറായത് ഈ അധ്യായത്തിൽ പ്രസ്താവിക്കുകയാണ്. ഇവിടെ 4 ചോദ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ചോദ്യങ്ങളാൽ താൻ സ്വതന്ത്രനാകുന്നുവെന്നും അപ്പോസ്തലനാകുന്നുവെന്നും കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട് എന്നും താൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് കോരിന്ത് സഭയെന്നും സ്പഷ്ടമായി പൗലോസ് സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരെ പോലെയുള്ള ക്രിസ്തീയ സ്വാതന്ത്ര്യം പൗലോസിന് ഉണ്ടായിരുന്നുവെങ്കിലും തൻ്റെ സ്ഥാനത്തിനും പദവിക്കുമായി തൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല. മോശയിക ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് താൻ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ചതാണ്. ക്രിസ്തുവിൽ ഏവർക്കും സ്വാതന്ത്ര്യം ഉണ്ട്. പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെ 2 വിധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശുവിനെ കണ്ടതിനാൽ, രണ്ടാമതായി പൗലോസിൻ്റെ പ്രവർത്തന ഫലമായാണ് കോരിന്ത് സഭ ഉടലെടുത്തത്. അപ്പോസ്തലത്തിൻ്റെ മുദ്രയാണ് കോരിന്ത് സഭ എന്ന് അറിയിച്ചിരിക്കുന്നു. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നാം ചോദ്യം 8-ാം അധ്യായത്തിലേക്ക് പുറകോട്ട് നോക്കുന്നു. 2-ാം ചോദ്യം ഇനിയും പറയുവാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. തൻ്റെ അപ്പോസ്തലത്വം 2 രീതിയിൽ ഇവിടെ തെളിയിക്കുന്നു. മറ്റെല്ലാവരും തന്നെ അപ്പോസ്തല അധികാരത്തെ ചോദ്യം ചെയ്താലും കോരിന്തിലുള്ളവർക്ക് അതിന് സാധ്യമല്ല. കാരണം അവർ തൻ്റെ അപ്പോസ്തോലികത്വത്തിൻ്റെ അടയാളമാണ്, മുദ്രയാണ്. നേരത്തെയുള്ള ഒന്നിൻ്റെ ദൃശ്യമായ അടയാളമാണ് മുദ്ര. കോരിന്ത് സഭ തൻ്റെ അപ്പോസ്തോലികത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷമാണ് പൗലോസ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. യേശു ക്രിസ്തുവിനോട് കൂടെ ഈ ഭൂവിൽ 12 ശിഷ്യന്മാരെ പോലെ സഞ്ചരിച്ചിട്ടില്ല എങ്കിലും യേശു ക്രിസ്തുവിനെ നേരിൽ കണ്ടിട്ടുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ്. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ വസിച്ചും പ്രയാണം ചെയ്തും സാക്ഷിച്ചും പ്രവർത്തിച്ചതാണ് അപ്പോസ്തലത്വത്തിന്റെ യോഗ്യതകൾ പ്രധാനമായി കർത്താവിന്റെ ശിഷ്യന്മാർ പരിഗണിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 1 22 വാക്യം, 2:32, 3:15, 1 യോഹന്നാൻ 1:2 വാക്യങ്ങളിൽ നമുക്കത് വളരെ വ്യക്തമായി നമുക്ക് ഈ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പൗലോസ് ദൃക്സാക്ഷിയല്ല, എന്നാൽ ഡമസ്കോസിന്റെ പടിവാതിലിൽ വെച്ചുണ്ടായ ദർശനത്തിലും പിന്നീട് 3 സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോഴും താൻ യേശുവിനെ നേരിൽ കണ്ടതാണ്. പൗലോസിന്റെ അപ്പോസ്തോലത്തെ ചോദ്യം ചെയ്തവർ ചിലർ അക്കാലത്ത് കൊരിന്തിൽ ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കാവുന്നതാണ്. പൗലോസിന്റെ പ്രവർത്തന ഫലത്താൽ അനേക സഭകൾ സ്ഥാപിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളിനെ ചോദ്യം ചെയ്യുന്നത് തന്നെ വളരെ അർത്ഥ ശൂന്യമാണ്, വിവേക ശൂന്യമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവം വിളിക്കപ്പെട്ട ഒരു പുരുഷനോ സ്ത്രീയോ സുവിശേഷ വേല ചെയ്ത് പാപികളെ മാനസാന്തരത്തിലേക്ക് വഴിനടത്തുമ്പോൾ തീർച്ചയായും അവിടെ പ്രവർത്തിച്ച കരം സർവശക്തനായ ദൈവത്തിന്റെ കരമാണ്. അവരെ അയച്ചതും അവർക്കൂടെ പ്രവർത്തിച്ചതും ദൈവമാണ്. പാപികളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം തെരഞ്ഞെടുത്തവരെ ചോദ്യം ചെയ്യുന്നത് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന പോലെയാണ്. പൗലോസിന്റെ ശുശ്രൂഷ രക്ഷയിലേക്ക് കടന്നു വന്ന് സഭാവിശ്വാസികൾ പൗലോസിന്റെ അപ്പോസ്തലത്തെ ചോദ്യം ചെയ്യുന്നത് എത്ര നന്ദികേടാണ്. ആധുനിക സഭയിലും ഇത് നടക്കുന്നുണ്ട്. ദൈവദാസന്മാരെ ചോദ്യം ചെയ്യുന്ന ചില സഭാവിശ്വാസികൾ, അവരുടെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുന്ന ചില വ്യക്തി ജീവിതങ്ങൾ, ഒരിക്കലും ശുശ്രൂഷകന്മാരെ അവരുടെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുവാൻ പാടില്ല. കാരണം ദൈവം അയച്ച് ദൈവത്തിന്റെ വേല, ദൈവം ആഗ്രഹിക്കുന്നവരെ, ദൈവം കാണിക്കുന്നവരെ, അല്ലെങ്കിൽ ദൈവം ആകർഷിക്കുന്നവരെ ദൈവത്തെങ്കിലെ കൊണ്ടുവരുന്ന ഒരു മുഖാന്തരമാണ് ദൈവത്തിന്റെ അഭിഷക്തന്മാർ എന്ന് പറയപ്പെടുന്നത്. ചില വ്യക്തികളെ ദൈവം അത്ഭുതകരമായി കരത്തിലെടുത്ത് ഉപയോഗിക്കുമ്പോൾ അവരോട് അസൂയപ്പെട്ടതുകൊണ്ട് അവർക്ക് വിരുദ്ധമായി സംസാരിക്കുന്നതും അവർക്കെതിരായി എഴുതുന്നതും സംസാരിക്കുന്നതെല്ലാം വളരെ വളരെ അർത്ഥശൂന്യമായ അല്ലെങ്കിൽ വളരെ ലജ്ജാകരമായ ഒരു കാര്യമാണ്. നമ്മൾ കാണുന്നു, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ദൈവത്തിന്റെ വചനമാണത്, ദൈവം നേരിട്ട് പറഞ്ഞതാണ് എന്ന് കർത്താവിനോട് അനന്യ സാധിച്ചതാണ്. ദൈവം നേരിട്ട് സംസാരിച്ചതാണ് അപ്പോസ്തലനെ പറ്റി. പൗലോസിനെ തിരഞ്ഞെടുത്തത് സുവിശേഷ ദൂതുമായി അയച്ചതും കർത്താവാണ്. ഭൂരിപക്ഷ അഭിപ്രായത്തോട് വോട്ട് ചെയ്തെടുത്ത രീതിയല്ല ബൈബിളിൽ കാണുന്നത്. ദൈവം വിളിച്ചു, ദൈവം തിരഞ്ഞെടുത്തു, ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് സഭയുടെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ. അങ്ങനെയുള്ളപ്പോൾ പൗലോസിന്റെ അപ്പോസ്തലത്തെ സംശയരഹിതമായി ഇവിടെ സഭ അല്ലെങ്കിൽ പൗലോസ് ഉറപ്പിച്ചവിടെ പറഞ്ഞിരിക്കുന്നു. മൂന്നാം വാക്യം, ഈ വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്നാം വാക്യത്തിൽ വായിക്കുന്ന വിധിക്കുന്നവൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അത് സഭയിലെ യഹൂദ പക്ഷപാതികളായ ഗ്രൂപ്പുകാരെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതൊരു അഭിപ്രായമാണ്, വേറൊരു അഭിപ്രായം. ഇത് ആത്മീയരായ ഒരു കൂട്ടം ആളുകളെ കുറിക്കുന്നതാണ്. ആരായിരുന്നാലും അപ്പോസ്തോലന്റെ സ്വാതന്ത്ര്യത്തെയും അധികാരത്തെയും അവർ ശക്തമായി വിമർശിച്ചു. അവർക്കെതിരായുള്ള പ്രതിവാദമാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 5 വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. പൗലോസിനെ വിമർശിച്ചവർ കൊരിന്ത് സഭയിൽ ഉണ്ടായെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ ഈ 5 വാക്യത്തിൽ ഇവിടെ കാണുന്നു, മറ്റപ്പോസ്തലന്മാർ ചെയ്തതുപോലെ ഭാര്യ സമേതനായി സഞ്ചരിക്കുവാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നു. തിന്നുവാനും കുടിപ്പുവാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ? ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? കൊരിന്ത് സഭയിൽ നിന്നും മറ്റുള്ള സുവിശേഷകരെ പോലെ ഉപജീവനത്തുള്ള വക സ്വീകരിപ്പാനുള്ള യോഗ്യതയും അവകാശവും ഉണ്ടായിട്ടും താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന അഭിമാനത്തോടുകൂടി സംസാരിക്കുന്നതായി ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഗ്രീക്ക് സംസ്കാരം അനുസരിച്ച് കൈകൊണ്ട് വേല ചെയ്യുന്നത് നിന്ദ്യമായിരുന്നു. അതിനുവേണ്ടി മാത്രമുള്ളവരാണ് അടിമകൾ എന്ന സ്ഥിതി വിശേഷമാണ് ഗ്രീക്കുകാർക്കുണ്ടായിരുന്നത്. ലോകത്തിൽ രണ്ട് തരത്തിൽപ്പെട്ട ആളുകളാണ് ഉള്ളതെന്ന് അരിസ്റ്റോട്ടിൽ പ്രസ്താവിച്ചിരിക്കുന്നു. സംസ്കാര സമ്പന്നരായവർ, രണ്ടാമതായ അടിമകൾ. സംസ്കാര സമ്പന്നർ കൈകൊണ്ട് വേല ചെയ്യാതെ ആ ജോലികൾ ചെയ്യുവാനായി ഒരു കൂട്ടം ആളുകളെ, അടിമകളെ വേർതിരിച്ചിരുന്നു. സോക്രട്ടീസ്, പ്ലേറ്റോ എന്നിവർ പണം പറ്റാതെയാണ് അവരുടെ അധ്യയനം നടത്തിയിരുന്നത്. അവരുടെ ഉപദേശത്തിന് യാതൊരു വിലയും ഇല്ലാത്തത് കൊണ്ട് അവർ പ്രതിഫലം പറ്റാതെയാണ് അവരുടെ എതിരാളികൾ പറ്റാത്തതെന്നാണ് അവരുടെ എതിരാളികൾ വിമർശിച്ചിരുന്നത്. യഹൂദ റബിമാരും പ്രതിഫലം പറ്റാതെയാണ് ന്യായപ്രമാണം പഠിപ്പിച്ചിരുന്നത്. എന്നാൽ യഹൂദ റബിമാരെ സഹായിക്കുന്നവർക്കാണ് സ്വർഗത്തിൽ മുഖ്യസ്ഥാനമുള്ളതെന്ന ഉപദേശം പ്രചരിപ്പിച്ചിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഉപദേശിപ്പാൻ സമർത്ഥരല്ലാത്തവരാണ് പ്രതിഫലം പറ്റാത്തതെന്നുള്ള ചിന്താഗതി അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു. പീഡിതരായ ആളുകളും ഗ്രീക്ക് തത്വങ്ങളെ വെറുത്തിരുന്നു. എന്നാൽ പൗലോസിനെ സഭയുടെ ചെലവിൽ ജീവിക്കുവാനുള്ള എല്ലാ അവകാശവും അധികാരവും ഉണ്ടെന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. എങ്കിലും ഞാൻ അത് ആഗ്രഹിക്കാതെ സ്വന്തം കയ്യാൽ അധ്വാനിച്ച് തൻ്റെ അഹോവൃത്തി കഴിച്ചിരുന്നു. പതിനെട്ടാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. കുടുംബമായി സുവിശേഷ വേല ചെയ്യുവാൻ അധികാരമില്ലാഞ്ഞിട്ടല്ല താൻ അവിവാഹിതനായി ജീവിച്ച് പ്രവർത്തിക്കുന്നതെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ വിവാഹിതരെക്കാൾ കൂടുതലായി ക്രിസ്തുവിൽ ഏകാഗ്രതയോടുകൂടെ പ്രവർത്തിപ്പാൻ അവിവാഹിതർക്കാണ് കഴിയുന്നതെന്ന് 7-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു. അപ്പോസ്തലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും പത്രോസും ഭാര്യമാരോട് ചേർന്ന് സഞ്ചരിച്ച് പ്രവർത്തിക്കുന്നത് പോലെ പൗലോസിനും ബർണബാസിനും കുടുംബസ്ഥരായി പ്രവർത്തിക്കാൻ അധികാരമില്ലയോ എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോസ്തലൻ വിവാഹിതരായിരുന്നു എന്നും അവർ തങ്ങളുടെ ഭാര്യമാരോട് കൂടെ സഞ്ചരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് പ്രത്യേകം പ്രസ്താവനയാണ്. പിശാചിന് ഇടം കൊടുക്കാതെ കർത്താവിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരെ പോലെ വിവാഹിതർ ഭാര്യമാരോടുകൂടെ സഞ്ചരിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യകതയും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ സാധിച്ചു. സ്ത്രീകളും ദൈവവചനം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. അപവാദവും അപശ്രുതിയും ഉണ്ടാകാതിരിക്കാൻ സുവിശേഷകർ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരുടെ ഭാര്യമാർ പരിജ്ഞാനമുള്ളവരും ദൈവവചനം പഠിക്കുന്നവരും സുവിശേഷത്തിന് വേണ്ടി അത്യന്തം അധ്വാനിക്കുന്നവരുമായിരിക്കണം. മുമ്പ് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന സഹോദരിമാർക്ക് തൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് നിഷ്പ്രയാസം നിവർത്തിക്കുവാൻ കഴിയും. 6-ാം വാക്യത്തിൽ പറയുന്നു, സഭയുടെ സന്ധാരണം. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ബർണബാസിനും പൗലോസിനും സന്ധാരണം സ്വീകരിക്കുവാൻ അധികാരമുണ്ടെങ്കിലും അവർ അധികാരം ഉപയോഗിക്കാതെ സ്വന്തം കയ്യാൽ ഉപജീവിച്ചതായി നാം ചിന്തിച്ചു. 7-ാം വാക്യത്തിൽ ഈ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പൗലോസിന് ഈ ഭാഗത്ത് സഭകളിൽ നിന്ന് സന്ധാരണത്തിന് അപ്പോസ്തലന്മാർക്ക് അവകാശമുണ്ടെന്ന് പൗലോസ് സ്ഥാപിക്കുന്നു. 4 വാദഗതികളാണ് ഈ ഭാഗത്തെ പൗലോസ് അവതരിപ്പിക്കുന്നത്. സാധാരണ ജീവിതത്തിലെ പതിവായി 7-ാം വാക്യം 3 കൂട്ടം ആളുകളെ ഉദാഹരണമായി എടുക്കുന്നു. 1, പട്ടാളക്കാർ. പട്ടാളക്കാർ സ്വന്തം ചെലവിൽ യുദ്ധസേവ ചെയ്യുവാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല. മുന്തിരി കൃഷിക്കാരൻ, മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുന്നവർ അതിൻ്റെ ഫലം കൊണ്ടാണ് ജീവിക്കുന്നത്. ആട്ടിടയൻ, ആട്ടിൻപാൽ കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. ഈ 3 ഉദാഹരണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ജീവിക്കണം എന്ന ആശയം നമുക്ക് വളരെ വ്യക്തമായി ഇവിടെ കാണുവാൻ സാധിക്കുന്നു. കർത്താവ് ഉദാഹരണങ്ങളാൽ ക്രിസ്തീയ സഭ പ്രവർത്തനങ്ങളെ വെളിപ്പെടുത്തിയതുപോലെ പൗലോസും ഉപമയിൽ കൂടി ക്രിസ്തീയ പ്രവർത്തനങ്ങളെ സഭയ്ക്ക് വെളിപ്പെടുത്തുന്നു. വിവിധ ജോലികൾ ലൗകികരമായ ജോലികൾ ചെയ്യുന്നവർ അതിൻ്റെതായ പ്രതിഫലം പറ്റുന്നതുപോലെ സുവിശേഷ വേല ചെയ്യുന്ന പൗലോസിനും ബർണബാസിനും കൊരിന്ത്യ സഭയിൽ നിന്ന് പ്രതിഫലം കിട്ടണമായിരുന്നു. എന്നാൽ അത് സ്വീകരിക്കാതെ അവർ അധ്വാനിച്ച് ജീവിച്ചത് എക്കാലത്തുമുള്ള സുവിശേഷ വേലക്കാർക്ക് ഒരു മാതൃകയാണ്. ശുശ്രൂഷകന്മാർ ധീര പടയാളികളാണ്. അവർ സഭകളുടെ നിലനിൽപ്പിന് വേണ്ടി, ഒരു പട്ടാളക്കാർ ഒരു രാജ്യത്തെ എങ്ങനെ ശത്രുക്കളിൽ നിന്ന് സൂക്ഷിക്കുന്നുവോ, എങ്ങനെ കാവൽ കിടക്കുന്നുവോ, ഒരു പടയാളി എങ്ങനെ പൊരുതുന്നുവോ, അതിന് അങ്ങതുപോലെ തന്നെ ദൈവസഭയ്ക്ക് വേണ്ടി പൊരുതാൻ ദൈവം വിളിച്ചു വേർതിരിച്ചവരാണ്. സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിൻ്റെ പരിപാലനവും ശുശ്രൂഷകർക്കുള്ളതാണ്. സഭയുടെ ഇടയനായ ശുശ്രൂഷകൻ വിശ്വാസികളാകുന്ന ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാനും അവരുടെ ജീവന് വേണ്ടി കാവൽക്കാരനായി തീരുവാനും ബാധ്യതയുള്ളവനാണ്. എന്നാൽ അവരുടെ പാൽ കൊണ്ട് ഈ കർത്തൃദാസൻ ഉപജീവനവും നടത്തേണ്ടത് ആവശ്യമാണ്. എട്ടാം വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, ന്യായപ്രമാണത്തെ കുറിച്ച് ഇവിടെ പറയുന്നു. എട്ടാം അധ്യായത്തിൽ കാണുന്ന ആ ഉദ്ധരണി, ആവർത്തന പുസ്തകം 25:4 നിന്നാണ്. ന്യായപ്രമാണത്തിലെ നിബന്ധന കാളകളെ ഉദ്ദേശിച്ചല്ല, സുവിശേഷ വേലക്കാരെ ഉദ്ദേശിച്ചാണ് നൽകിയിരിക്കുന്നത്. ഉഴുന്നവനും മെതിക്കുന്നവനും അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രചോദനം ലഭിക്കുവാൻ അത് ഉപകരിക്കും. പൗലോസ് ഈ ആശയങ്ങളെ സുവിശേഷം പ്രസംഗിക്കുന്നവരോടും സഹായിക്കുന്നവരോടും ബന്ധപ്പെടുത്തുന്നു. ആത്മീയമായത് വിതയ്ക്കുക എന്നത് സുവിശേഷം ഘോഷിക്കുന്നതിനോടെ ഉപമിച്ചിരിക്കുന്നു. ഐഹികമായത് കൊയ്യുക എന്നത് സഹായം സ്വീകരിക്കുന്നതിനോട് ബന്ധപ്പെടുത്തുന്നു. സുവിശേഷകന്മാർ ഭൗതികമായ പ്രതിഫലത്തിന് യോഗ്യരാണ്. മറ്റപ്പോസ്തലന്മാരും സുവിശേഷകരം ഇപ്രകാരമുള്ള അധികാരം അവരുടെ മേൽ ഉപയോഗിച്ചിട്ടുണ്ട്. തനിക്കും ഭരണവാസനും ഈ അധികാരം ഉണ്ടെന്ന് പൗലോസ് അവകാശപ്പെടുന്നു. പക്ഷേ ഈ അധികാരം ഉപയോഗിച്ചിട്ടല്ല. ഈ പതിവ് അപ്പോസ്തോലിക കാലത്ത് പോലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ഉദ്ധരണികൾ, വിധിക്കുന്ന കാള എന്നാണല്ലോ വിവക്ഷിച്ചിരിക്കുന്നത്. കള്ളക്കാളയല്ല എന്ന് വ്യക്തമാണ്. ഉദാസീനതയോടെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. പകൽ മുഴുവൻ അധ്വാനിക്കുകയും രാത്രി മുഴുവനും പ്രാർത്ഥിക്കുകയും ചെയ്ത കർത്താവിൻ്റെ കാൽപാദങ്ങളെയാണ് നാം അനുഗമിക്കേണ്ടത്. രാപകൽ വിശ്രമമില്ലാതെ ആത്മീയ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവമക്കളാണ് ദൈവത്തിൽ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ളവരാണ് ദൈവം അത്ഭുതകരമായി വഴി നടത്തുന്നു. ഉഴുന്നവനും മെതിക്കുന്നവനും തങ്ങളുടെ പ്രതിഫലം ഓർത്ത് ആശയോടെ ഉഴുകുകയും മെതിക്കുകയും ചെയ്യുന്നു. അവരുടെ അധ്വാനത്തിന് ഒത്തവണ്ണം അവർക്ക് പ്രതിഫലം കിട്ടുന്നു. ഈ സാദൃശ്യങ്ങൾ പൗലോസിന്റെ കൊരിന്ത്യയിലെ ശുശ്രൂഷയെ കുറിക്കുന്നു. നമുക്ക് വേണ്ടിയും ആധുനിക സഭയ്ക്ക് വേണ്ടിയും അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതിയിരിക്കുന്നു. 14-ാം വാക്യം ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിന്റെ ഉപദേശം ഇവിടെ പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ സാരമായിട്ട് നമുക്ക് ചിന്തിക്കാം. 15 മുതൽ 18 വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് സഹായം അപ്പോസ്തോലൻ സ്വീകരിക്കാനുള്ള കാരണം പറയുന്നു. പ്രതിഫലം കൂടാതെ പ്രവർത്തിക്കുന്നു എന്ന തന്റെ പ്രശംസ പ്രതാവാക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് അഭിവാഗാമ്യമെന്ന് പൗലോസ് ശക്തമായ ഭാഷയിൽ അവിടെ പറയുന്നുണ്ട്. ന്യായമായി പൗലോസിന് ലഭിക്കേണ്ട എല്ലാ പ്രതിഫലങ്ങളെയും താൻ ത്യജിച്ചിരിക്കുന്നു. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ എന്ന് ഉദ്ധരിക്കുന്നത് തനിക്ക് എന്തെങ്കിലും കിട്ടണം എന്ന് ചിന്തിച്ച് എഴുതിയതല്ല. പൗലോസിന്റെ തീരുമാനം സ്വന്തം ചെലവിൽ സുവിശേഷ വേല ചെയ്യണമെന്നുള്ളതാണ്. പൗലോസിന്റെ ഏക പ്രശംസ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ മാത്രമാണ്. തന്റെ പ്രശംസ ആരും വൃത്തമാക്കരുതെന്ന് അതാണ് തന്റെ ആഗ്രഹം. അതിനാൽ അത്രേ തന്റെ പ്രശംസ വൃത്തമാക്കുന്നതിനേക്കാൾ മരിക്കുന്നത് തന്നെ നല്ലതെന്ന് എഴുതിയിരിക്കുന്നത്. സുവിശേഷ ഘോഷണം കൃത്യമായി നിറവേറ്റിയ പൗലോസ് തന്നിൽ തന്നെ പ്രശംസിച്ചില്ല. തന്റെ പ്രവർത്തനത്തിലോ എന്റെ വാഗ്വൈഭവത്തിലോ അല്ല താൻ പ്രശംസിച്ചത്. ദൈവ വിളിയും നിയോഗവും അനുസരിച്ചാണ് താൻ സുവിശേഷം അറിയിച്ചത്. സുവിശേഷം അറിയിക്കണമെന്ന നിർബന്ധം തന്റെ മനസ്സിൽ ദൈവാത്മാവ് ഉളവാക്കി. ആ കർത്തൃ നിർവഹണം താൻ നിവർത്തിച്ചു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്കയ്യോ കഷ്ടം. പൗലോസ് വിലപിക്കുന്നത് പോലെ നശിച്ചു പോകുന്ന ലക്ഷോപലക്ഷം ആളുകളെ ഓർത്ത് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളെ ആ ആത്മാക്കളെ ഓർത്ത് അവരുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കേണ്ട നിർബന്ധം സഭാവിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ്, കടമയാണ്. നാം ആ ദൗത്യം ഏറ്റെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സഭാ സുവിശേഷം അല്ലെങ്കിൽ അപ്പോസ്തോലിക കാലം നോക്കുമ്പോൾ സുവിശേഷ മണ്ഡലം ഇന്ന് വളരെ താണുപോകുകയും വിഭിന്നമായി പോവുകയും ചെയ്തിട്ടുണ്ട്. ആദിമ അനുഭവത്തിലേക്ക് സഭ മടങ്ങി വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. സുവിശേഷം ഘോഷിക്കാനുള്ള രണ്ട് വിധങ്ങളെക്കുറിച്ച് 17-ാം വാക്യത്തിൽ കാണുന്നു. മനഃപൂർവമായി, അതായത് സ്വന്തം ഹിതപ്രകാരം; രണ്ടാമതായി, നിർബന്ധം കൊണ്ട് ചെയ്യുക. സുവിശേഷം പ്രസംഗിക്കുവാൻ പൗലോസ് സമനസാലെ കടപ്പെട്ടവനാണ്. കർത്താവാണ് നിയോഗിച്ചതെന്നും കർത്താവ് പ്രതിഫലം തരുമെന്നും മനുഷ്യമുഖത്തെയും കൈകളിലേക്കും ഞാൻ നോക്കുകയില്ല എന്നുമുള്ള ഉറപ്പ് പൗലോസിനുണ്ടായിരുന്നു. വിളിച്ച കർത്താവ് വിശ്വസ്തൻ എന്ന് താൻ ഗ്രഹിച്ചിരുന്നു. ജീവിതത്തിൽ സമൃദ്ധിയും ദാരിദ്ര്യവും ഉണ്ടായിരുന്നു, എങ്കിലും പതരാതെ, തൻ്റെ വിശ്വാസ പടക് മുങ്ങാതെ പൗലോസ് തൻ്റെ യാത്ര തുടർന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. രണ്ടാമതായി, മറ്റുള്ളവരുടെ നിർബന്ധത്താൽ സുവിശേഷ വേല ചെയ്താലും അത് വിശ്വസ്തയോടും ആത്മാർത്ഥയോടും കൂടെ ചെയ്യണമെന്ന് ഇവിടെ പൗലോസ് പ്രസ്താവിക്കുന്നു. സുവിശേഷം തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു യഥാർത്ഥ വസ്തുതയാണ്. പ്രതിഫലം ദൈവത്തിൽ നിന്ന് ലഭിക്കുമെന്നുള്ള നല്ല നിശ്ചയം പൗലോസിന് ഉണ്ടായിരുന്നു. 19-ാം വാക്യം, അതിൻ്റെ 19 മുതൽ 21 വാക്യങ്ങൾ, അപ്പോസ്തോലിക അവകാശങ്ങൾ ഉപയോഗിക്കാതെ സുവിശേഷഘോഷം നിർവഹിച്ചു എന്ന് പ്രസ്താവിച്ചതിന് ശേഷം ക്രിസ്തീയ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ചില പൊതു പ്രമാണങ്ങൾ ഈ ഭാഗത്തെ അപ്പോസ്തോലൻ അവതരിപ്പിക്കുന്നു. ക്രിസ്തുവിലേക്ക് അനേകരെ നേടേണ്ടതിന് ക്രിസ്തുവിൻ്റെ കാലടികളെ തന്നെയാണ് അപ്പോസ്തോലനായ പൗലോസ് പിൻപറ്റിപ്പോയിരുന്നത്. ഫിലിപ്പിയ ലേഖനം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കുലീനനും വിദ്യാസമ്പന്നനുമായ ഒരു റോമ പൗരൻ സുവിശേഷ നിമിത്തം എല്ലാവർക്കും ദാസനായി തീർന്നു. സ്വന്തം ഹിതപ്രകാരം പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടായിട്ടും യഹൂദന്മാരുടെയും ജാതികളുടെയും യഹൂദ ക്രിസ്ത്യാനികളുടെയും രീതികളും ചിട്ടകളും താൻ ഏറ്റെടുത്തു. 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ 4 വ്യത്യസ്ത ഗ്രൂപ്പുകാരെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത യഹൂദന്മാർ, രണ്ടാമതായി യഹൂദ ക്രിസ്ത്യാനികൾ അതായത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ, മൂന്നാമതായി ജാതികൾ ന്യായപ്രമാണം ഇല്ലാത്തവർ, നാലാമതായി ബലഹീനർ. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്ത യഹൂദന്മാർ, യേശുക്രിസ്തു മശിഹ ആണെന്ന് യഹൂദന്മാരെ ഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിച്ചില്ല. അങ്ങനെയുള്ളവരെ നേരിടണമെന്നുള്ള ആഗ്രഹം പൗലോസിനെ വളരെയധികമായി ഉണ്ടായിരുന്നു. അതുകൊണ്ടത്രേ യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി എന്ന് എഴുതിയിരിക്കുന്നത്. താൻ യഹൂദനാണെന്ന് തന്നെ സമർത്ഥിച്ചിട്ടുണ്ട്. 2 കൊരിന്ത്യർ 11:2, ഫിലിപ്പിയ ലേഖനം 3:5. യഹൂദനായിരുന്ന താൻ ക്രിസ്തു യേശുവിൽ സ്വതന്ത്രനായി മോശയുടെ ന്യായപ്രമാണത്തിന് അധീനത എന്നും വിടുതൽ പ്രാപിച്ച് കൃപയ്ക്ക് അധീനനായി തീർന്നു. ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു എന്ന് താൻ ഗ്രഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. രണ്ടാമതായുള്ള കൂട്ടുകാർ യഹൂദ ക്രിസ്ത്യാനികളാണ്, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ. യഹൂദ ക്രിസ്ത്യാനികളെ പ്രീതിപ്പെടുത്താനായിരിക്കും തിമത്യോസിനെ പരിച്ഛേദന കഴിപ്പിച്ചത്. യഹൂദന്മാരുടെ ശുദ്ധീകരണ കർമ്മം നിർവഹിക്കുന്നതായി നാം കാണുന്നു. അങ്ങനെ യഹൂദ ക്രിസ്ത്യാനികളെ നേടേണ്ടതിനെ പൗലോസ് ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ പോലെയായി. മൂന്നാമതായി ന്യായപ്രമാണം ഇല്ലാത്തവർ, ജാതികൾ, ന്യായപ്രമാണം ഇല്ലാത്ത ജാതികളെ നേരിടുന്നത് താൻ അവരെ പോലെയായി എന്ന് എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണം യഹൂദന്മാർക്ക് മാത്രമുള്ള അവകാശമായിരുന്നു. പൗലോസ് ജാതികളുടെ പാപ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ജീവിച്ചു എന്നല്ല അതിനർത്ഥമാകേണ്ടത്. ഞാൻ ജാതികളുടെ അപ്പോസ്തലനായിരുന്നു, ജാതികളിൽ നിന്ന് അകന്ന് ജീവിക്കണമെന്നുള്ള യഹൂദ സമുദായങ്ങളെ പൗലോസ് പാടെ ഉപേക്ഷിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ജാതികളോട് എത്രമാത്രം യോജിക്കാമോ അത്രമാത്രം താൻ യോജിച്ചു എങ്കിൽ മാത്രമേ ജാതികളെ നേടിയെടുക്കുവാൻ കഴിയുള്ളൂ എന്ന് പൗലോസിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. 4-ാമത്തെ കൂട്ടുകാർ ബലഹീനർ, ജാതികളിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവരെയാണ് ബലഹീനർ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജാതീയ വിശ്വാസികളെ കുറിച്ചാണല്ലോ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജാതികളോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന പാപമാണെന്ന് യഹൂദ ക്രിസ്ത്യാനികൾ കരുതിയിരുന്നു. അന്ത്യോക്കിയയിൽ വച്ച് ജാതീയ വിശ്വാസികളോടുകൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പൗത്രോസ് പരിച്ഛേദനക്കാരായ യഹൂദ ക്രിസ്ത്യാനികളെ ഭയപ്പെട്ട് ജാതീയ വിശ്വാസികളോടുള്ള കൂട്ടായ്മയെന്നും പിരിഞ്ഞു നിന്നു. ഗലാത്ത ലേഖനം 2:11-15 വാക്യങ്ങൾ. വേറെ ചില യഹൂദ ക്രിസ്ത്യാനികളും ബർന്നബാസും ഈ കപടം കാണിച്ചുവെന്ന് നാം കാണുന്നു. എന്നാൽ പൗലോസ് കേഫാവിനെ ശക്തിയുക്തം എതിർത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തുടർന്നുള്ള വാക്യം നമ്മൾ കാണുമ്പോൾ 23 മുതൽ 27 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ എപ്രകാരമാണ് വിജയകരമായി മുന്നേറേണ്ടതെന്ന് കൊരിന്ത്യയിൽ നടന്നു വന്ന ലോകപ്രസ്ഥമായ ഇസ്തമിയൻ കളികളുടെ സാദൃശ്യമാക്കിക്കൊണ്ട് അപ്പോസ്തലം വിവരിക്കുന്നു. ആദ്യ മത്സര ഓട്ടത്തിൽ ഓട്ടത്തിൻ്റെ സാദൃശ്യമെടുക്കുന്നു. ഓട്ടത്തിൽ ചേർന്നത് കൊണ്ട സമ്മാനം ലഭിക്കണമെന്നില്ല. വളരെ 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 നമുക്കറിയാവുന്ന വളരെ ഒരു വാക്യമാണ് ഈ 24-ാം വാക്യം. എല്ലാ ജീവൻ കുഞ്ഞുങ്ങൾക്ക് പോലും കാണാതെ പഠിച്ചിട്ടുള്ള വാക്യമാണ് ഈ വാക്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഓട്ടക്കളത്ത് ഓട്ടത്ത് ചേർന്നുകൊണ്ട് ഓടുന്നത് കൊണ്ട് സമ്മാനം ലഭിക്കണമെന്നില്ല. സ്നാപനത്താൽ ക്രിസ്തീയ ജീവിതത്തിലെ പ്രവേശിച്ചത് കൊണ്ട് ലക്ഷ്യത്തിലെത്തുകയില്ല. ലക്ഷ്യത്തിലെത്തുവാൻ സ്ഥിരതയോടുകൂടി ഓടേണ്ടതാണ്. ഈ വാക്യത്തിലെ മറ്റു മത്സരികളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. മത്സരക്കളിക്കാർ പങ്കെടുക്കുന്നവർ സ്വയം ശിക്ഷണം സ്വീകരിച്ച് അതിനായി തയ്യാറെടുക്കുന്നു. നിരന്തരമായ പരിശീലനം കൊണ്ട് മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. ഗ്രീക്കു കളികളിൽ നിന്നുള്ള കളികൾക്കുള്ള സമ്മാനം പണമോ വിലയേറിയ സാധനങ്ങളോ അല്ലായിരുന്നു. പിന്നെയോ വാടിപ്പോകുന്ന ഇലകൾ കൊണ്ടുള്ള കിരീടങ്ങളായിരുന്നു. എന്നാൽ ക്രിസ്തീയ ഓട്ടത്തിൽ പങ്കെടുക്കുന്നവർക്ക് വാടാത്ത കിരീടം ലഭിക്കും. തിമൊഥെയൊസ് 4:8 വാക്യം, 1 പത്രോസ് 5:4 വാക്യം നമുക്കിത് കാണേണ്ട രൂപ സാദൃശ്യം കാണുവാൻ സാധിക്കുന്നു. 26-ാം വാക്യത്തിൽ ലക്ഷ്യബോധവും ശിക്ഷണവും ഇല്ലാതെ ഓടുന്നത് വൃഥാ പ്രയത്നമാണെന്ന് പറയുന്നു. എതിരാളിയെ നേരിടാതെ ആകാശത്തോടെ മുഷ്ടി യുദ്ധം ചെയ്യുന്നവൻ വിജയം നേടുകയില്ല. 27-ാം വാക്യത്തിൽ സ്വന്തം അനുഭവം അപ്പോസ്തലൻ പറയുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട കളിക്കാർ പോലും മത്സരങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. സുവിശേഷ പ്രവർത്തകനായ ഞാൻ താൻ തന്നെ പ്രയോജനമില്ലാത്തവരായി ഇല്ലാത്തവനായി തീർന്നു പോകാതിരിക്കേണ്ടതിന് തന്നെ തന്നെ ശിക്ഷണത്തിൽ സൂക്ഷിക്കുന്നതായി പൗലോസ് ഇവിടെ സാക്ഷീകരിക്കുന്നു. വളരെ വളരെ പ്രാമുഖ്യമുള്ള, വളരെ അധികം ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് ഈ 24-ാം വാക്യം. നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്ന ഏകൻ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഈ വാടാത്ത കിരീടം പ്രാപിക്കുവാനല്ല, നല്ല പോർപൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാക്കുന്നവർക്ക് നീതിയുടെ കിരീടം ലഭിക്കുമെന്നുള്ള ആ പ്രത്യാശ, ഇടയെ ശ്രേഷ്ഠ പ്രത്യക്ഷനാകുമ്പോൾ ആ തേജസ്സിൽ വാടാത്ത കിരീടം നാം പ്രാപിക്കും. നമ്മൾ സ്ഥിരമായി ഓടുന്നവരാണ്, നമ്മളൊരു യാത്രയിലാണ്. എന്നാൽ നമ്മളുടെ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ അവസാനം ലജ്ജിക്കുവാൻ ഒരിക്കലും ഇടയായി തീരരുതേ. വചനമനുസരിച്ച് ദൈവവചനം എന്ന ട്രാക്കിൽ കൂടെ ക്രിസ്തുവാകുന്ന നാഥനെ മുന്നിൽ ലക്ഷ്യമാക്കി ആ ട്രാക്കിൽ കൂടെ മുമ്പോട്ട് ഓടുവാൻ, ആ ട്രാക്കിൽ കൂടെ ഓടി വാടുന്ന കിരീടമല്ല, ഈ ലോകത്തിൻ്റെ കിരീടമല്ല, വാടാത്തൊരു കിരീടം പ്രാപിപ്പാൻ വല്ലവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ അധ്യായം ഇത്രത്തോളം പഠിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. അടുത്ത ക്ലാസ്സിൽ തുടർന്ന് അധ്യായം പഠിപ്പാൻ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.